2020 നവംബർ 23 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 15 പേജിൽ നിന്നുള്ള കോട്ടയം ജില്ലാ വാർത്ത. പിന്നോക്കക്കാരുടെ വോട്ട് മതി സ്ഥാനാർത്ഥിയാകേണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ ജനസംഖ്യാനുപാതികമായി പിന്നോക്കക്കാർക്ക് അർഹമായ പരിഗണന നൽകാൻ കൊടിയുടെ നിറവ്യത്യാസമില്ലാതെ ഒരു പാർട്ടിയും തയ്യാറായില്ലെന്ന് കാണാൻ സാധിക്കും. കോട്ടയത്ത് ഹൈന്ദവ വിഭാഗമാണ് ജനസംഖ്യയിൽ മുന്നിൽ, അതിൽ ഏറെ പിന്നോക്ക വിഭാഗവും. എന്നിട്ടും കോട്ടയം ക്രൈസ്തവ വോട്ട് ബാങ്കായാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി പരിഗണനയിലും അനർഹമായ പ്രാധാന്യം ലഭിക്കുന്നതും സകല വിഭാഗക്കാർക്കുമാണ്. ജാഥയ്ക്ക് കൊടി പിടിക്കാനും പോലീസിന്റെ തല്ലുകൊള്ളാനും പിന്നോക്കക്കാർ. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സീറ്റിന് പരിഗണിക്കുന്നത് മറ്റു വിഭാഗക്കാരെ. വർഷങ്ങളായി ഇവിടെ ആവർത്തിക്കുന്നത് ഈ പൊറാട്ടി നാടകമാണ്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഇതിന് വലിയ മാറ്റം ഉണ്ടായിട്ടില്ലെന്നാണ് സീറ്റ് വിഭജനം തെളിയിക്കുന്നത്. 9 നിയമസഭാ മണ്ഡലങ്ങളിലും പിന്നോക്ക വോട്ടർമാരാണ്. കണക്കിൽ കൂടുതലെങ്കിലും അത് സംബന്ധിച്ചു തരാൻ സവർണ രാഷ്ട്രീയ മാടമ്പിമാർ തയ്യാറാകില്ല. പി എസ് ശ്രീനിവാസൻ, ബിനോയ് വിശ്വം എന്നീ കോട്ടയംകാരായ സി പി എം നേതാക്കൾ മന്ത്രിമാരായത് കോട്ടയത്ത് മത്സരിച്ചു ജയിച്ചില്ല. തൃപ്പൂണിത്തറ നിന്ന് കോട്ടയത്തെത്തിയ സി പി എം നേതാവ് ടി കെ രാമകൃഷ്ണൻ മന്ത്രിയായി. വർക്കലയിൽ നിന്ന് കോട്ടയത്തെത്തിയ എൻ ശ്രീനിവാസൻ എസ് ആർ പി ലേബലിൽ മന്ത്രിയായി. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് കോട്ടയംകാരായും കോട്ടയത്ത് ഇറക്കുമതി സ്ഥാനാർത്ഥികളായി മത്സരിച്ച മന്ത്രിമാരായതും ഈ 4 പേർ മാത്രമാണ്. പിന്നോക്ക വിഭാഗത്തിൽ പ്രഗത്ഭരായവർ ഇല്ലാഞ്ഞിട്ടല്ല, അവരെ ജനപ്രിയ നേതാക്കളാക്കി വളർത്താൻ പാർട്ടികളാരും തയ്യാറാകാത്തത് കൊണ്ടാണ്. അതേസമയം ന്യൂനപക്ഷ സവർണ വിഭാഗങ്ങളിൽ നിന്ന് കോട്ടയത്തുകാർ പലതവണ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയുമായി യു ഡി എഫ് എന്ന അധികാരത്തിൽ വന്നാലും അര ഡസനോളം പേർ ഉന്നത മന്ത്രിസ്ഥാനം വഹിക്കാൻ കോട്ടയത്ത് നിന്നുണ്ടാകും. നിയമസഭാ മണ്ഡലങ്ങളുടെ ചെറിയ പതിപ്പെന്ന് വിശേഷിക്കാവുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളുടെ ജാതി നോക്കിയാൽ പിന്നോക്ക വിഭാഗങ്ങളുടെ എണ്ണം 2 പോലുമില്ല. മറ്റ് ഹൈന്ദവ വിഭാഗങ്ങളുടെ കണക്ക് ഏതാണ്ട് ഇതുതന്നെ. അതേസമയം ക്രൈസ്തവ സമുദായത്തിലെ ഉപവിഭാഗങ്ങൾക്ക് പോലും പ്രത്യേക പരിഗണന നൽകാൻ മറന്നിട്ടുമില്ല. മുസ്ലിം വിഭാഗം കൂടുതലുള്ള എരുമേലി ഡിവിഷനിൽ ഒരു സീറ്റ് ലീഗ് ചോദിച്ചെങ്കിലും കൊടുത്തില്ല. മുന്നണി വിട്ട് മത്സരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ 5 കഴിഞ്ഞുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പരിഗണിക്കാമെന്നായിരുന്നു വാഗ്ദാനം. ജോസ് വിഭാഗം യു ഡി എഫ് വിട്ട് പുറത്തുപോയപ്പോൾ ഒഴിവു വന്ന സീറ്റുകളിലേക്ക് പരിഗണിച്ചവരിലും പിന്നോക്കക്കാരില്ല. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് റിസർവ് ചെയ്തവരുടെ ലിസ്റ്റിലും പൊടി പോലുമില്ല. പിന്നോക്കക്കാരെ കണ്ടുപിടിക്കാൻ തൊഴും തോറും തൊഴിക്കും എന്ന കാലങ്ങളായുള്ള ഗതികേടിന് മാറ്റമുണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ടത് യോജിച്ച പോരാട്ടമാണ്. ഗുരുദേവൻ പറഞ്ഞതുപോലെ കടൽ തീരത്തെ മണൽത്തരികളെ പോലെ നിന്നാൽ എന്തു പറയാൻ, കൂടുതൽ എന്തെഴുതാൻ.